പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ രക്ഷാചരിത്രമാണെന്ന് പ്രപഞ്ച സൃഷ്ടി മുതൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പുനഃസൃഷ്ടി വരെ അഥവാ നവീകരണം വരെ ഉള്ള ദൈവിക പദ്ധതി അനാവരണം ചെയ്യുന്നതാണ് ബൈബിൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ ആ രക്ഷാചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് പഠന വിഷയമാക്കാൻ പോവുകയാണ്. ഇതൊരു പൊതുവായ അവലോകനമായിരിക്കും. ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വീണ്ടും ഒരു ഓട്ടപ്രദർശനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. രക്ഷാചരിത്രത്തെ 7 പ്രത്യേക കാലഘട്ടങ്ങളായി തിരിച്ചാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഈ 7 കാലഘട്ടങ്ങളെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠന വിഷയമാക്കും. അതിനുശേഷം ഓരോ കാലഘട്ടവും എടുത്ത് കുറച്ചുകൂടി വിശദമായി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വിശകലനം ചെയ്യുന്നതായിരിക്കും. ദൈവം നൽകുന്ന രക്ഷയുടെ ചരിത്രം, അതിൻ്റെ തുടക്കം, ആദ്യ ഭാഗം, ഒന്നാം ഘട്ടം നമ്മൾ ആദ്യ ചരിത്രം എന്ന് വിളിക്കാം, വിശേഷിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം എന്നാണ്. ഏത് ലോകചരിത്രവുമായി ബന്ധപ്പെടുത്തി ഏത് കാലഘട്ടത്തെയാണ് ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രപഞ്ച സൃഷ്ടി മുതൽ ഏകദേശം BC 1850 വരെ, BC 19 വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ ചരിത്രം ആവിഷ്കരിക്കുക, അവതരിപ്പിക്കുക. ഈ ചരിത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ദൃക്സാക്ഷി വിവരണമൊന്നുമല്ല ഈ ചരിത്രത്തിലുള്ളത്. തന്നെയുമല്ല, ആനുകാലികമായ ചരിത്രരേഖകളോ മറ്റെന്തെങ്കിലും സ്മാരകങ്ങളോ വസ്തുക്കളോ അടിസ്ഥാനമാക്കി രചിച്ചതുമല്ല ഈ ചരിത്രം. ഇത് ആദ്യ ചരിത്രമാണ്. പ്രതീകങ്ങളിലൂടെയാണ് ഈ ചരിത്രം അധികമെങ്കും അവതരിപ്പിക്കുക. ഇതൊരു ചരിത്രം എന്നതിനേക്കാൾ കൂടുതൽ ചരിത്രത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിന് വെളിച്ചത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാട്, ഒരു അവതരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രക്ഷാചരിത്രം ആവശ്യമായ ഒന്ന് സാഹചര്യം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ആദ്യ ചരിത്രത്തിൽ ചെയ്യുന്നത്. പ്രപഞ്ച സൃഷ്ടി മുതൽ അബ്രാഹത്തിൻ്റെ വിളി വരെയുള്ള കാലഘട്ടമാണ് ഇവിടെ അവതരിപ്പിക്കുക. ഓരോ വിശദാംശങ്ങളിലേക്കും കടന്നു പോകാതെ പൊതുവായിട്ട് പറഞ്ഞാൽ, എല്ലാം ദൈവം സൃഷ്ടിച്ചതാണെന്നും ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മ മാത്രമായിരുന്നുവെന്നും പറഞ്ഞു വെച്ചതിന് ശേഷം, നന്മ മാത്രമായി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലേക്ക് എങ്ങനെ തിന്മ കടന്നു വന്നു, ജീവിക്കാനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനും മൃഗങ്ങളും മറ്റു ജീവികളും എന്തുകൊണ്ട് മരിച്ചുപോകുന്നു, എന്തുകൊണ്ട് സ്നേഹിക്കാനായി സൃഷ്ടിച്ച മനുഷ്യന്റെ ഹൃദയത്തിൽ വിദ്വേഷം നിറഞ്ഞു കവിയുന്നു, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഈ അധ്യായങ്ങളിൽ ഉത്തരം കണ്ടെത്തും. എവിടെ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ തുടക്കം? എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനമെന്താണ്? മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഇതര ജീവികളുമായി വസ്തുക്കളുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് അവൻ്റെ സ്ഥാനം? ഇനി എന്താണ് ഈ മനുഷ്യൻ്റെ തന്നെ പ്രത്യേകത? എങ്ങനെ ഇവൻ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ വിശകലനം ചെയ്യുക, വെളിപ്പെടുത്തി തരിക. അപ്പോഴ് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ലക്ഷ്യത്തെക്കുറിച്ച് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യങ്ങളാണ് ഈ 11 അധ്യായങ്ങളിൽ അവതരിപ്പിക്കുക. മറ്റ് ഭാഗത്തിൽ വ്യത്യസ്തമായി ഇതിനെ ചരിത്രമായി കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പ്രതീകങ്ങളിലൂടെയാണ് ഈ അധ്യായം സത്യങ്ങൾ വെളിപ്പെടുത്തുക. ആ പ്രതീകങ്ങളുടെ സവിശേഷതകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ ദൈവം എല്ലാം സൃഷ്ടിച്ചു, സൃഷ്ടിച്ചതെല്ലാം നന്മ മാത്രമായിരുന്നു. പിശാചിൻ്റെ പ്രലോഭനത്തിലൂടെ, മനുഷ്യൻ്റെ പാപത്തിലൂടെ നന്മ മാത്രമായിരുന്ന ലോകത്തിലേക്ക് തിന്മ കടന്നു വന്നു. ആ തിന്മ വഴി മരണവും കടന്നു വന്നു. അങ്ങനെ പാപം മനുഷ്യൻ്റെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ആ ആധിപത്യം സ്ഥാപിച്ച പാപം വളർന്ന് വികസിച്ച് തിന്മയ്ക്ക് അധീനമാക്കി തീർത്തു മനുഷ്യൻ്റെയും പ്രപഞ്ചത്തെയും മുഴുവനും. ഇങ്ങനെ തിന്മയ്ക്ക് അധീനമായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ രക്ഷിക്കും. ദൈവം നേരിട്ടിടപെട്ട് രക്ഷിക്കുന്നില്ല എങ്കിൽ മനുഷ്യന് രക്ഷ സാധ്യമല്ല. ഈ ആദ്യ ചരിത്രം തന്നെ 2 ഘട്ടമായി തിരിച്ചാണ് അവതരിപ്പിക്കുക. പ്രപഞ്ച സൃഷ്ടി മുതൽ പ്രളയം വരെയുള്ള കാലഘട്ടം, ആദം മുതൽ നോഹ വരെയുള്ള കാലഘട്ടം ആദ്യ ഭാഗമാണ്. ആ കാലഘട്ടം തിന്മയ്ക്ക് അധീനമായി തീർന്ന മനുഷ്യ സമൂഹത്തെയും പ്രപഞ്ചത്തെയും മുഴുവനും പ്രളയത്തിലൂടെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ അവസാനിക്കുന്നു. നോഹ എന്ന ഒരു കുടുംബനാഥനും നോഹയുടെ കുടുംബവും ഒഴികെ ബാക്കി എല്ലാവരും ജലപ്രളയത്തിൽ ചത്തൊടുക്കുന്നതിൻ്റെ ചിത്രീകരണത്തോടു കൂടിയാണ് ഈ ആദ്യ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുക. രണ്ടാം ഘട്ടം ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ സൃഷ്ടിയായി. നോഹയിലൂടെ ദൈവം തന്റെ സൃഷ്ടികർമ്മം തുടരുന്നു, മനുഷ്യവർഗം ഭൂമിയിൽ പെരുകുന്നു. ഇങ്ങനെ രണ്ടാം ഘട്ടം, അത് ചെന്ന് അവസാനിക്കുന്നു ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മിതിയോടുകൂടിയാണ്. പരസ്പരം മനസ്സിലാവാനാവാത്ത വിധം മനുഷ്യ സമൂഹം ചെതറിപ്പോകുന്നതിന്റെ ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുക. അകന്നകന്നു പോകുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നവൻ പരസ്പരം അകലുന്നു, ദൈവത്തെ തള്ളിപ്പറഞ്ഞവൻ പരസ്പരം തള്ളിപ്പറയുന്നു അഥവാ തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെ പാപവും തിന്മയും ശത്രുതയും വിദ്വേഷവും വളർന്ന് വികസിച്ച് മനുഷ്യൻ രക്ഷയില്ലാത്തവനായി, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തവനായി അകന്നുപോകുന്നതിന്റെ ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യ ചരിത്രം അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യ ചരിത്രം രക്ഷാചരിത്രത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഉപയോഗിക്കുന്ന തിന്മകളുടെയൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞു തരും. ഇനി ഈ തിന്മയിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടാൻ സാധിക്കും? ദൈവം കടന്നു വരുന്നില്ല എങ്കിൽ മനുഷ്യന് മോചനം ഉണ്ടാവുകയില്ല. ഇതാണ് ആദ്യ ചരിത്രത്തിന്റെ അവസാനം നമുക്ക് കിട്ടുന്ന ചിത്രം. രക്ഷാചരിത്രത്തിന്റെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ പൂർവ പിതാക്കന്മാരുടെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാം. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ, ഇവരാണ് പൂർവ പിതാക്കന്മാരായി അറിയപ്പെടുക. ഈ ചരിത്രം അവതരിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലാണ്. ആദ്യത്തെ അധ്യായങ്ങൾ അബ്രാഹത്തെ കുറിച്ച് പറയും. എപ്രകാരമാണ് ദൈവം ഒരു മനുഷ്യവ്യക്തിയെ തിരഞ്ഞെടുത്ത് അവന് നൽകുന്ന വാഗ്ദാനത്തിലൂടെ മനുഷ്യ സമൂഹത്തെ മുഴുവനും രക്ഷിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്, ആവിഷ്കരിക്കുന്നത് അബ്രാഹത്തിന്റെ വിളിയിലൂടെ കാണും. അബ്രാഹത്തിന്റെ വിളിയും അബ്രാഹം നൽകുന്ന മറുപടിയും, അതിനുശേഷം ഇസഹാക്കിന് കിട്ടുന്ന വാഗ്ദാനം, ഇസഹാക്കിന്റെ മറുപടി, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്, യാക്കോബിന്റെ വിളി, യാക്കോബിന് നൽകുന്ന വാഗ്ദാനങ്ങൾ, യാക്കോബിന്റെ മറുപടി, ഇങ്ങനെ ദൈവത്തിന്റെ വിളിയും അതിനു മേശ കൊടുക്കുന്ന മറുപടിയും, ഇതാണ് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുക. ഈ ചരിത്രം ആരംഭിക്കുന്നത് ഹാരാനിലാണ്. ഹാരാനിൽ വെച്ച് അബ്രാഹത്തെ ദൈവം വിളിച്ചു. വിളി കേട്ട അബ്രാഹം പുറപ്പെട്ടു. അവൻ കാനാനിലെത്തി, വീണ്ടും ഈജിപ്തിലേക്ക് പോയി, ഈജിപ്തിൽ നിന്ന് തിരിച്ച് കാനാനിലേക്ക് വന്നു. ഹാരാൻ മുതൽ കാനാൻ വരെ, അത് ഈജിപ്തിൽ പോയിട്ട് വീണ്ടും കാനാനിലേക്ക്. ഇങ്ങനെ ആണ് അബ്രാഹത്തിന്റെ ചരിത്രം. യാക്കോബ് കാനാനിൽ നിന്ന് ഹാരാനിലേക്ക് പോയി വീണ്ടും മടങ്ങി വന്നു. യാക്കോബിന്റെ മക്കള് അവസാനം ഈജിപ്തിൽ ചെന്ന് വാസമുറപ്പിക്കുകയാണ്. അപ്പൊ അബ്രാഹത്തിന്റെ വിളി മുതൽ അബ്രാഹത്തിന്റെ സന്തതികളായ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ ചെന്ന് വാസമുറപ്പിക്കുന്നവരെയുള്ള സുദീർഘമായ കാലഘട്ടമാണ് നമ്മൾ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കുക. ഏകദേശം 1850 മുതൽ 1700 വരെയുള്ള കാലഘട്ടമാണ് പൂർവ്വ പിതാക്കന്മാരുടെ കാലഘട്ടമായി വിശേഷിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ ചരിത്രം അവതരിപ്പിക്കുക. ഇപ്പോൾ ബൈബിളിലെ രണ്ട് കാലഘട്ടങ്ങൾ കണ്ടു, ഒരു പുസ്തകവും കണ്ടു. അടുത്ത കാലഘട്ടം, 3-ാമത്തെ കാലഘട്ടമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പുറപ്പാട് എന്ന് പറയാം. പുറപ്പാട് ഒരു സംഭവം, ഒറ്റപ്പെട്ട സംഭവമാണ്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിന്റെ ആ യാത്രയാണ് പുറപ്പാടെന്ന് വിളിക്കുക. പക്ഷേ ഈ പുറപ്പാടിന്റെ പശ്ചാത്തലം ഒരുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. BC 1700 ജോസഫിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വന്ന് വാസമുറപ്പിച്ച ഇസ്രായേൽക്കാർ സാവകാശം അവിടെ അടിമകളായി തീരുകയും അതിക്രൂരമായ പീഡനത്തിന് വിധേയരാവുകയും ചെയ്തു. അങ്ങനെ പീഡനത്തിനും ചൂഷണത്തിനും വിധേയരായി അടിമകളായി തീർന്ന ഇസ്രായേൽ മക്കളെ ദൈവം അത്ഭുതകരമായി വിമോചിപ്പിച്ച് മരുഭൂമിയിലൂടെ നയിച്ച് അവരുമായി ഉടമ്പടി ചെയ്ത് അവരെ കാനാൻ ദേശത്ത് എത്തിക്കുന്നതിന്റെ ചരിത്രമാണ് പുറപ്പാട് ചരിത്രം. ഇത് BC 1700 to 1250 മധ്യേയുള്ള കാലഘട്ടത്തെയാണ് അവതരിപ്പിക്കുക. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം കാനാൻ ദേശത്തിന്റെ പടിവാതിൽക്കൽ മോവാബ് സമതലത്തിൽ പാളയമടിച്ച് കാനാൻ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങി കഴിയുന്ന ഒരു ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് രക്ഷാചരിത്രത്തിന്റെ 3-ാമത്തെ ഘട്ടം അഥവാ പുറപ്പാട് ചരിത്രം അവസാനിക്കുക. ഇതിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് സീനായ് ഉടമ്പടിയാണ്. സീനായ് ഉടമ്പടിയിലേക്ക് നയിക്കുന്നതാണ് ഈജിപ്തിൽ നിന്നുള്ള വിമോചനം, ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട്, കടലുകടക്കല് ഒക്കെ. സീനായ് മലയിലെ ഉടമ്പടിക്ക് ശേഷം കാനാൻ ദേശം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നതാണ് 2-ാമത്തെ ഭാഗം. അപ്പോഴേ ഈ യാത്രയുടെ കേന്ദ്രമായി നിൽക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടിയിലേക്ക് നയിക്കുന്നു. പുറപ്പാട് സംഭവം ആ ഉടമ്പടിയിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നാലാമത്തെ ഘട്ടം, അതിനെ പോരാട്ടങ്ങളുടെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാം. വാഗ്ദത്ത ഭൂമി കൈയടക്കുന്നതിന്റെ ചിത്രീകരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് BC 1250-ലും 1050-ലും മധ്യയുള്ള ഏതാണ്ട് 200 വർഷത്തെ ചരിത്രമാണ് ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുക. ഇത് കൃത്യമായും 3 പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത് എന്ന 3 പുസ്തകങ്ങളിൽ. മോവാബ് സമതലത്തിൽ വെച്ച് മോശ മരിച്ചു. നെബോ മലയിൽ വെച്ച് കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് മോശയ്ക്ക് സാധിച്ചില്ല. മോശ തന്നെ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് തന്റെ പിൻഗാമിയായി നിയോഗിച്ച ജോഷുവയാണ് കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചത്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് പ്രവേശിക്കുകയും ആ ദേശം കീഴടക്കി ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കായി വീതിച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ ചരിത്രമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ കാണുക. തുടർന്നുള്ള ഏതാണ്ട് 100-150 വർഷത്തെ ചരിത്രം ന്യായാധിപന്മാരെന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങളും അവതരിപ്പിക്കുന്ന ചിത്രത്തിന് അല്പം വ്യത്യാസങ്ങളുണ്ടാവും. ജോഷുവയുടെ പുസ്തകം അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അവതരിപ്പിക്കുക. ജോർദാൻ നദി അത്ഭുതകരമായി വറ്റുന്നത് മുതൽ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ ജനങ്ങളെ ഒന്നൊന്നായി കീഴടക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ജോഷുവയുടെ പുസ്തകത്തിൽ അവതരിപ്പിക്കുക. ഒറ്റ വായനയ്ക്ക് തോന്നും ജോഷുവയുടെ കാലത്ത് കാനാൻ ദേശം മുഴുവൻ അവർ കീഴടക്കി വീതിച്ചെടുത്തുവെന്ന്. ഇതൊരു ആദർശവൽകൃത ചിത്രമാണ്. ദൈവമാണ് ഇവരെ നയിക്കുന്നത്. ദൈവം തങ്ങൾക്ക് നൽകിയ വാഗ്ദത്ത ഭൂമിയെ സ്വന്തമാക്കുകയാണ്. ഇപ്പൊ ദൈവം തന്നെ അവർക്ക് നാട് നേടിക്കൊടുക്കുന്നു എന്ന വിശ്വാസം രേഖപ്പെടുത്തുന്നതാണ്, വെളിപ്പെടുത്തുന്നതാണ് ജോഷുവയുടെ പുസ്തകം. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ അല്പം കൂടി വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അവിടെ കഠിനമായ യുദ്ധങ്ങളുടെ ചിത്രമുണ്ട്, പരാജയങ്ങളുടെ, പാളിച്ചകളുടെ ചിത്രമുണ്ട്. അതാണ് കുറെ കൂടി ചരിത്രപരമായ ചിത്രം. ഇപ്പോ ജോഷുവയുടെ പുസ്തകത്തിൽ വാഗ്ദത്ത ഭൂമി കീഴടക്കുകയും അത് 12 ഗോത്രങ്ങൾക്കായി വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചരിത്രം അവതരിപ്പിക്കുന്നെങ്കിൽ തങ്ങൾക്ക് അവകാശമായി കിട്ടിയ ഭൂമി വീണ്ടും പിടിച്ചടക്കാനും അത് സ്വന്തമായി നിലനിർത്താനും വേണ്ടി ഇസ്രായേൽ ജനം, ഇസ്രായേൽ ഗോത്രങ്ങൾ ഒറ്റയ്ക്കും ഒറ്റക്കെട്ടായും പല ഗോത്രങ്ങൾ ഒരുമിച്ചും ഒറ്റ ഗോത്രങ്ങൾ തനിച്ചു തനിച്ചും നടത്തുന്ന സമരങ്ങളുടെ, യുദ്ധങ്ങളുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവതരിപ്പിക്കുക. ആദർശപരമായ ചിത്രങ്ങളല്ല അവിടെ കാണുന്നത്. പച്ചയായ മനുഷ്യന്റെ, പാപിയായ മനുഷ്യന്റെ പല ചിത്രീകരണങ്ങളും ആ പുസ്തകത്തിലുണ്ടാവും. ഈ കാലഘട്ടത്തിലെ ഒരു ചെറിയ ചരിത്രമാണ്, ചെറിയ സംഭവമാണ് റൂത്തിന്റെ പുസ്തകം അവതരിപ്പിക്കുക. ന്യായാധിപന്മാരുടെ കാലത്തെ പലസ്തീനാരെ അവസ്ഥാവിശേഷം എന്തായിരുന്നു എന്ന് ആ പുസ്തകം നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കും. റൂത്ത് മൊവാബിയ സ്ത്രീയായിരുന്നു. വിജാതീയ സ്ത്രീയായ അവള് എപ്രകാരമാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവും മിശിഹായുടെ പൂർവികനുമായ ദാവീദിന്റെ മുത്തശ്ശിയായി തീർന്നത് എന്ന് ആ പുസ്തകം അവതരിപ്പിക്കും. ഇങ്ങനെ നാലാമത്തെ ഘട്ടം പോരാട്ടങ്ങളുടെ ചരിത്രമാണ് അവതരിപ്പിക്കുക. രാജ്യം കീഴടക്കാനും പിടിച്ചടക്കിയ രാജ്യം സ്വന്തമായി സൂക്ഷിക്കാനും വേണ്ടി ഇസ്രായേലിനെ നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം. ആ ചരിത്രം ചെന്ന് നിൽക്കുന്നത് സാമുവേലിലാണ്. അടുത്തത് 5-ാമത്തെ കാലഘട്ടം. അതിന് സാമാന്യ ദീർഘമായൊരു കാലഘട്ടം നമ്മൾ രാജഭരണം എന്ന് വിശേഷിപ്പിക്കാം. ഇസ്രായേലിൽ രാജഭരണം ആരംഭിച്ചത് മുതൽ അവസാനിച്ചതുവരെയുള്ള ചരിത്രമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. BC 1030-ഓടുകൂടിയാണ് ഇസ്രായേലിൽ ആദ്യത്തെ രാജാവായി സാവൂൾ അഭിഷിക്തനായത്. അവസാനത്തെ രാജാവായ സെദെക്കിയ 2 കണ്ണും ചുഴന്നെടുത്ത് കഴുത്തിൽ ചങ്ങലയുമിട്ട് ബാബിലോണിലേക്ക് അടിമയായി കൊണ്ടുപോകപ്പെട്ടത് BC 587-ലാണ്. പിന്നെ BC 1030 മുതൽ 587 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ രാജഭരണം എന്ന് വിശേഷിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ ഈ ചരിത്രം അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ മുഖ്യമായും 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തങ്ങൾ, ഈ 6 പുസ്തകങ്ങളിലാണ് രാജഭരണത്തിന്റെ ചരിത്രം കാണുക. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിക്കപ്പെട്ടതായി ഈ പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ ജനതയാകുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ഒരു വലിയ ജനതയായി തീർന്നു. ഈ നാട് നിനക്ക് സ്വന്തമായി നൽകുമെന്ന് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു. കാനാൻ ദേശം അവർ സ്വന്തമാക്കി സ്വീകരിച്ചു, സ്വന്തമായി തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകൃതമായി. ദൈവം അവർക്ക് രാജാവിനെ നൽകി. ദൈവത്തിന്റെ ആലയം എന്ന രീതിയിൽ ജെറൂസലം ദേവാലയം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഉടമ്പടിയുടെ വേടകം അതിനകത്ത് പ്രതിഷ്ഠിച്ചതോടുകൂടി ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമായ യാഥാർത്ഥ്യമായി തീർന്നു. അപ്പോഴ് ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ലോകജനതകൾക്ക് മുഴുവനും രക്ഷയുടെ മാർഗദർശകമായിരിക്കേണ്ട, രക്ഷയുടെ വഴികാട്ടിയായിരിക്കേണ്ട ജനം എങ്ങനെ ഒരു ജനതയായി വളർന്നു, ആ ചരിത്രമാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുക. അതേസമയം ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നെങ്കിലും ജനം തങ്ങളുടെ കടമകളിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ പരിപൂർണമായി പരാജയപ്പെടുന്ന ചിത്രവും രാജാക്കന്മാരുടെ കാലഘട്ടം വരച്ചു കാട്ടും. അടുത്ത പടി നമ്മൾ ആറാമത്തെ ഘട്ടത്തേക്ക് കടക്കുകയാണ്. ആറാമത്തെ ഘട്ടം നമ്മൾ വിശേഷിപ്പിക്കുക പ്രവാസം എന്നാണ്, വിപ്രവാസം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ബാബിലോൺ പ്രവാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് BC 587 ആരംഭിച്ച് 538 അവസാനിച്ച 50 വർഷത്തെ ചരിത്രമാണ്. പ്രവാസം, പ്രവാസത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ കാണും. പ്രവാചകന്മാരുടെ ചില പുസ്തകങ്ങളിൽ, ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ അവസാന അധ്യായങ്ങളിൽ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒക്കെ ഈ പ്രവാസത്തിൻ്റെ ചരിത്രം കാണാൻ സാധിക്കും. ഏകദേശം 50 വർഷം ദീർഘിച്ച ചരിത്രം. ഇസ്രായേലിൻ്റെ സകല പ്രതീക്ഷകളും തകർന്നുപോയ, അവരുടെ സകല സംവിധാനങ്ങളും ഒറ്റയടിക്ക് തകർക്കപ്പെട്ട സംഭവമായിരുന്നു പ്രവാസം. ഇസ്രായേലിനെ ആധ്യാത്മികമായി വിശുദ്ധീകരിച്ചൊരു കാലഘട്ടവുമായിരുന്നു. ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ട്, എല്ലാ സുരക്ഷിതത്വവും നഷ്ടപ്പെട്ട്, നാടുപോലും നഷ്ടപ്പെട്ട് പ്രവാസികളായി വിദേശത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച്, തങ്ങളുടെ സ്വഭാവത്തെയും അസ്തിത്വത്തെയും കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരായി തീർന്നത്. അങ്ങനെ ഒരു ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ, നവീകരണത്തിൻ്റെ കാലഘട്ടമായി തീർന്നു. പ്രത്യക്ഷത്തിൽ ബാഹ്യമായി നോക്കുമ്പോൾ ഏറ്റവും പരാജയത്തിൻ്റെതായ പ്രവാസകാലം. ഒരുപക്ഷെ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടമായിരുന്നു ഈ പ്രവാസത്തിൻ്റെ നഷ്ടത്തിൻ്റെതെന്ന് തോന്നുന്ന 50 വർഷക്കാലം. അടുത്തത് അവസാനത്തെ ഘട്ടമാണ്. അതിന് നമ്മൾ പ്രവാസാനന്തര കാലം എന്ന് വിളിക്കാം. സാമാന്യ ദീർഘമായ ഒരു കാലഘട്ടമാണ്. അവിടെ ഇസ്രായേൽക്കാർ പ്രവാസത്തു നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഒരു ജനതയായി വീണ്ടും വളരുകയും അവസാനം പ്രതീക്ഷകളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും എന്നേക്കുമെന്ന പോലെ കാനാൻ ദേശത്ത് നിന്ന് പറിച്ചെറിയപ്പെടുന്ന സംഭവത്തോടു കൂടിയാണ് ഈ കാലഘട്ടം അവസാനിക്കുക. BC 538 മുതൽ AD 135 വരെയുള്ള സുദീർഘമായ ഏതാണ്ട് 6 നൂറ്റാണ്ടുകൾ ഇവിടെ ചരിത്രമായി അവതരിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തെ കുറിച്ച് ഏറെ വിവരങ്ങൾ, ഏറെ അറിവുകൾ നമുക്ക് ലഭിക്കുന്ന ബൈബിൾ ഗ്രന്ഥം എസ്ര നെഹമിയ പ്രവാസത്തെ തൊട്ടു പിന്നാലെയുള്ള ചരിത്രമാണ്. അതുപോലെ തന്നെ യൂദിത്ത്, തോബിത്ത്, എസ്തേർ, മക്കബായരുടെ 1-2 പുസ്തകങ്ങൾ, ഇത്രയും ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കും. പിന്നെ വരുന്ന പുതിയ നിയമമാണ്. പുതിയ നിയമ കാലഘട്ടവും ഇവിടെ പെടുകയായി. യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ മരണമുത്ഥാനം, സഭയുടെ സ്ഥാപനം, ഇങ്ങനെ ഒരു സംഭവം മുന്നോട്ട് പോകുന്നതായിട്ട് കാണും. ഇതെല്ലാം പ്രവാസാനന്തര കാലഘട്ടത്തിലാണ് സംഭവിക്കുക. പ്രവാസാനന്തര കാലത്ത് ഇസ്രായേലിന്റെ ചരിത്രത്തെ നമുക്ക് വീണ്ടും 3 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തേത് ബാബിലോൺ നിന്ന് പ്രവാസികളായി മടങ്ങി വന്നവർ പേർഷ്യൻ ആധിപത്യത്തിൽ കഴിയുന്ന കാലഘട്ടമാണ്. അതിനെ പേർഷ്യൻ കാലം എന്ന് വിളിക്കാം. BC 538 മുതൽ 332 വരെയുള്ള കാലമാണ്. പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോണിനെ തോൽപ്പിച്ച് പൗരസ്ത്യദേശത്തിൻ്റെ, മധ്യപൗരസ്ത്യദേശത്തിൻ്റെ, മെസോപ്പൊട്ടേമിയയുടെ മുഴുവനും ആധിപത്യം ഏറ്റെടുത്ത് പ്രവാസികളായി കഴിഞ്ഞിരുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതോടുകൂടി ആ കാലഘട്ടം ആരംഭിക്കുകയായി പേർഷ്യൻ ഭരണം. ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അവർക്ക് പിന്നീട് ഒരു രാജാവുണ്ടായില്ല, ഒരു രാജ്യം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല. പേർഷ്യൻ ഭരണം അവസാനിക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആഗമനത്തോടുകൂടിയാണ്. BC 332 അലക്സാണ്ടർ ദാരിയസിനെ തോൽപ്പിച്ച് മധ്യപൗരസ്ത്യദേശത്തിൻ്റെ മുഴുവനും ആധിപത്യം ഏറ്റെടുത്തു. അതോടുകൂടി ഇസ്രായേലും ഗ്രീക്ക് ഭരണത്തിന് കീഴിലായി. അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം അലക്സാണ്ടറിൻ്റെ സൈന്യാധിപന്മാർ അലക്സാണ്ടറിൻ്റെതായ രാജ്യം പങ്കിട്ടെടുത്തപ്പോൾ ഇസ്രായേലും ആ കൂട്ടത്തിൽപ്പെട്ടു. കുറേ കാലത്തേക്ക്, 322 മുതൽ 200 വരെയുള്ള കാലഘട്ടം ഈജിപ്തിൻ്റെ കീഴിലായിരുന്നു പാലസ്തീന. പിന്നീട് സിറിയൻ ഭരണത്തിന് കീഴിലായി. ഏതായാലും BC 332 മുതൽ BC 63 വരെയുള്ള കാലഘട്ടത്തെ, ഏതാണ്ട് 2 നൂറ്റാണ്ട് കാലഘട്ടത്തെ നമുക്ക് പൊതുവെ പറയാം ഗ്രീക്ക് ഭരണത്തിൻ്റെ കീഴിലുള്ള കാലമെന്ന്. ഈ ഗ്രീക്ക് ഭരണത്തിന് അറുതി വരുത്തുന്നത് റോമക്കാരാണ്. BC 63 കോൺസുൽ പോംബെ പലസ്തീന കീഴടക്കി. അങ്ങനെ പലസ്തീന മറ്റൊരു ലോക സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായി. റോമൻ ഭരണം ആരംഭിക്കുകയായി. ഈ റോമൻ ഭരണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പഴയ നിയമം അവസാനിച്ച് പുതിയ നിയമം ആരംഭിക്കുന്നത്. ബി സി 4 യേശു ബെത്ലഹമിൽ ജാതനായി, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതോടുകൂടി പഴയ നിയമം അവസാനിച്ച് പുതിയ നിയമത്തിൻ്റെ ആരംഭമാവുകയാണ്. 7:30 യേശുവിൻ്റെ മരണം. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഇസ്രായേലിൻ്റെ ചരിത്രം ക്ഷയിക്കുന്നതായിട്ട് കാണും. 70 നിർണായകമായൊരു കാലഘട്ടമാണ്, നിർണായകമായൊരു വർഷമാണ്. അന്നാണ് റോമ സാമ്രാജ്യം സർവശക്തി ഉപയോഗിച്ച് പലസ്തീനയ്ക്കെതിരെ ആഞ്ഞടിക്കുകയും ജെറൂസലമിനെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുക. പ്രവാസികളായി അനേക ആയിരം യഹൂദന്മാർ നാട് കടത്തപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല ഇസ്രായേലിൻ്റെ ചരിത്രം. വീണ്ടും 60 ദീർഘിച്ചു. 132 AD 132 വീണ്ടും ഒരു കലാപമുണ്ടായി. ആ കലാപത്തിന് ചുക്കാൻ പിടിച്ചത് ബർ കോക്കുബ എന്ന് പറയുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സംഘട്ടനങ്ങൾ നടന്നു. റോമക്കാർക്കെതിരെ യുദ്ധമുണ്ടായി. അവസാനം 135 റോമ ജെറൂസലത്തെ പരിപൂർണമായി നശിപ്പിച്ചു, പട്ടണം മുഴുതുമറിച്ചു. ജെറൂസലം ദേവാലയം നിലനിന്ന സ്ഥലത്ത് സീവൂസ് ദേവൻ്റെ നാമത്തിൽ ആലയം പണിതു, സീവൂസിൻ്റെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു. ജെറൂസലമിൻ്റെ പേര് മാറ്റി ഈസ്റ്റേൺ ക്യാപിറ്റൽ, പൗരസ്ത്യ തലസ്ഥാനം എന്ന പേരിൽ ഏലിയ കപിത്തൊളീന എന്ന് പേര് കൊടുത്തു. ജെറൂസലത്ത് ഇനി ഒറ്റ യഹൂദനൻ കാലുകുത്തിക്കൂടാ എന്ന് കൽപ്പനയുമുണ്ടായി. അങ്ങനെ ഈ ചരിത്രം അവസാനിക്കുകയാണ്. രക്ഷാചരിത്രം അവിടെ തീരുന്നില്ല. പക്ഷേ ഇസ്രായേൽ ചരിത്രം, രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. ജെറൂസലത്തിൻ്റെ നാശത്തോടെ, അല്ലെങ്കിൽ യഹൂദ ജനത പലസ്തീനായിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതോടെ രക്ഷാചരിത്രം അവസാനിക്കുന്നില്ല. രക്ഷാചരിത്രം തുടരുകയാണ്. രക്ഷാചരിത്രം പുതിയ നിയമത്തിലൂടെ തുടരുകയാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നവരെ. അപ്പോഴേ ഈ ചരിത്രത്തെ നമുക്ക് ഒന്ന് ഒരുമിച്ച് അവലോകനം ചെയ്യുകയാണെങ്കിൽ, യേശു ക്രിസ്തു വരെയുള്ള ചരിത്രത്തെ നമുക്ക് പഴയ നിയമ ചരിത്രം എന്ന് പറയാം. ആ ചരിത്രം ചിന്ന അവസാനിക്കുന്നത് യേശുവിലാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, പീഡാസഹനം, മരണം, ഉത്ഥാനം, ഇതാണ് ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുക. ആ കേന്ദ്രത്തിൽ നിന്ന് പുതിയ നിയമ ചരിത്രം ആരംഭിക്കുകയായി. അത് ലോകാവസാനം വരെ, ലോകത്തിന് നവീകരണം വരെ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ രക്ഷാചരിത്രത്തെ നമ്മൾ 7 തിരിക്കുമ്പോൾ ആ 7 ഘട്ടത്തിൻ്റെ അവസാനമാണ് പൂർത്തീകരണം. ഇത് പൂർണ്ണമായിട്ട് ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പുതിയ ആകാശത്തിൻ്റെ, പുതിയ ഭൂമിയുടെ സമ്പൂർണ്ണമായ നവീകരണത്തിൻ്റെ ആ ഒരു സാക്ഷാത്കാരം ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് ഈ പ്രപഞ്ചത്തിന് രൂപം നൽകി, ഞങ്ങൾക്കെല്ലാവർക്കും ജീവൻ നൽകി. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവിടുന്ന് പ്രത്യേകം ജനത്തെ തിരഞ്ഞെടുത്തു. അവരിലൂടെ അങ്ങയുടെ പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ അവിടുന്ന് തിരുവനന്തപുരമായി. കർത്താവായ യേശുവിൽ പൂർത്തിയാകുന്ന ആ രക്ഷാചരിത്രത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കുന്ന, അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളും പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന, അങ്ങ് നൽകിയ വാഗ്ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കന്യവാനായ ദൈവമേ, അങ്ങ് നൽകുന്ന രക്ഷ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു ചരിത്രമായി, ഒരു യാഥാർത്ഥ്യമായി സംഭവിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊള്ളണമേ.